أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ ആയത്ത് നമുക്കെല്ലാവർക്കും മനഃപ്പാടമുള്ള, ഭൂരിഭാഗം ആളുകളും മനഃപ്പാടാക്കി വെച്ച ഒരായത്ത്, അലിഫ് ലാം മീം, മൂന്ന് ഹർഫുകൾ ചേർന്ന വിശുദ്ധ ഖുർആനിലെ അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ സംസാരം. അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ അതൊരു എന്താണ്, ഹുറൂഫുൽ മുഖത്ത, അഥവാ അങ്ങനെ കഷ്ണിച്ചു വെച്ച വേറിട്ട് നിൽക്കുന്ന അക്ഷരങ്ങൾ എന്നാണ് അതിന് മുഫസ്സിറുകളൊക്കെ പേര് പറഞ്ഞത്. അലിഫ് ലാം മീം അല്ലെങ്കിൽ സ്വാദ്, യാസീൻ, തോഹ, കഫ്, ഹയ, ഐൻ സാദ്, ഐൻ സീൻ, ഖാഫ്, ഇതൊക്കെ തുടങ്ങിയ, അല്ലെ, ചിലപ്പോൾ ഒന്നായിരിക്കും, നൂനൊക്കെ പോലെ, സ്വാദ് പോലെ, ചിലപ്പോൾ രണ്ടെണ്ണം വരും ഒക്കെ നമുക്കറിയാം. ചിലപ്പോൾ മൂന്നെണ്ണം വരും, രണ്ടെണ്ണം വരും എന്ന് പറയാം, ഹയം മീം പോലെ, ത്വാഹ പോലെ, ചിലപ്പോൾ മൂന്നെണ്ണം വരും. ഏതുപോലെ ഐൻ സീൻ ഖാഫ് പോലെ, അലിഫ് ലാം മീം പോലെ, അലിഫ് ലാം റോ പോലെ, അഞ്ചെണ്ണം വരും, കഫ്, ഹയ, ഐൻ സ്വാദ് പോലെ, ഹാം മീം, ഐൻ സീൻ ഖാഫ് പോലെ, നാലെണ്ണം വരും, അലിഫ് ലാം മീം റോ പോലെ. എന്തായാലും അഞ്ചിൽ കൂടുതലേ വന്നിട്ടില്ല. അപ്പോൾ ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, അത് ഹുറൂഫുൽ മുഖത്തേൻ്റെ ഒരു പ്രത്യേകത. വിശുദ്ധ എനിക്കൊന്നുള്ളത് അറബി ഭാഷയിൽ 28 അക്ഷരങ്ങളിൻ്റെ നേർപകുതി, 14 അക്ഷരങ്ങളെയാണ് അള്ളാഹു ഹുറൂഫുൽ മുഖത്തേക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. അതിന് വലിയ അത്ഭുതമാണ്. പക്ഷേ അതിൻ്റെ അതിന് പ്രത്യേകമായ അർത്ഥമുണ്ടോ? അതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു വിഭാഗം പണ്ഡിതന്മാർ അറിഞ്ഞത് അതിൻ്റെ അതൊരു രഹസ്യം, പടച്ച റബ്ബിന് മാത്രം അറിയുന്ന, അള്ളാഹു അവൻ്റെ ഗ്രന്ഥത്തിൽ പ്രവേശിപ്പിച്ച അള്ളാഹൻ്റെ സംസാരമായി അള്ളാഹ് തിരഞ്ഞെടുത്ത കിലിമത്തുകളാണ്, ഹർഫുകളാണ്. നമ്മളതിൽ വിശ്വസിക്കുക, കാരണം അള്ളർക്കി തന്ന. അതിന് പ്രത്യേക അർത്ഥമോ വ്യാഖ്യാനോ നമുക്ക് അറിയില്ല, ഉണ്ടെങ്കിൽ റസൂലിനെ വിശദീകരിച്ചത്. ഇതാണ് സ്വഹാബിമാരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒക്കെ വിശ്വസിച്ചു പോകുന്നതും അവരുടെ വിദ്യാർത്ഥികൾ അവർ പഠിപ്പിച്ചതൊക്കെ. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞേക്കാണ്, ഇതിനെ സൂക്ഷിച്ചു നോക്കിയാൽ, ഇതിലിങ്ങനെ വല്ലാതെ ഇതിനെപ്പറ്റി ചിന്തിച്ചു നോക്കിയാൽ അതിനും അതിൻ്റേതായ ചില സാരങ്ങളും സൂചനകളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കാണാം. ഏതായാലും അള്ളാഹു അലം ഏതായാലും ഈ ഒരു കെലിമച്ചുകൾ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആന്റെ മുജിസത്താണ്. കാരണം ഇങ്ങനത്തെ ഒരു നൂനോ, ഒരു ഖാഫോ, ഒരു ഹസീനോ പോലുള്ള അക്ഷരങ്ങൾ, യാസീനോ പോലുള്ള അക്ഷരങ്ങൾ കൊണ്ടുവരാൻ മക്കയിലെ മഹാഗ്രഗണ്യന്മാരായ സാഹിത്യകാരന്മാർക്ക് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോഴാണ് വിശുദ്ധ ഖുർആന്റെ മഹത്വവും അത് മനസ്സിലാകുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഒരു ശബ്ദ, ഈ ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവിന്യാസം പോലും മഹാ അത്ഭുതമാണ്. അല്ലെ, തജ്വീദൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അതിൻ്റെ ഓരോ വേരിയേഷൻസ്, അതിൻ്റെ ഓരോരോ വ്യക്തത പ്രൊണൗൺസിയേഷനിലും, അതുപോലെ തന്നെ അത് കേൾക്കുമ്പോണ്ടാവുന്ന അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ. അതിലും മാഷാ അള്ളാഹ് 14 എണ്ണത്തിനാണ് അള്ള അങ്ങനെ തിരഞ്ഞെടുത്ത്, ബാക്കി 14 എണ്ണത്തിന് അള്ള എന്ത് ചെയ്തിട്ടില്ല, ഹുറൂഫുൽ മുഖത്തേക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടില്ല എന്നും എന്ത് ചെയ്തെന്നു പറയപ്പെടുന്നു. അതെല്ലാം അലിഫ് ലാം മീം എന്നുള്ളത് വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്താണ്, അതൊരു വിശുദ്ധ ഖുർആനിലെ ഒരായത്താണ്. റസൂലൊക്കെ പറഞ്ഞു ഇതിനെ, ഇങ്ങനത്തെ ഹുറൂഫുൽ മുഖത്തായെ പറ്റി റസൂല പറഞ്ഞപ്പോൾ ഉദാഹരണം പറഞ്ഞത് ഇതാണ്. വിശുദ്ധ ഖുർആനിലെ അലിഫ് ലാം മീം ഒരാളത് പാരായണം ചെയ്താൽ അലിഫിന് 10 ഇരട്ടി, ലാമിന് 10 ഇരട്ടി, മീമിന് 10 ഇരട്ടി, അല്ലേ, 10 ഇരട്ടി കൂലി എന്ന് പറഞ്ഞാൽ ഓരോന്നിനും എന്നാണ് റസൂലുള്ള വിശദീകരിച്ചത്. അലിഫ് ലാം മീം 30 ഇരട്ടി കൂലി അയാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുമെന്നാണ്. പിന്നെ ഹുറൂഫുൽ മുഖത്തേൻ്റെ ഒരു പ്രത്യേകത, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികവും അള്ളാഹു പരാമർശിക്കുന്നത് ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമായിരിക്കും. ഇപ്പോൾ രണ്ടാമത്തെ ആയത്തിൽ ദാലിക്കൽ കിതാബ്, അല്ലേ, ആ ഗ്രന്ഥം, അല്ലേ, ആ ഗ്രന്ഥം, ദാലിക്ക എന്ന് പറഞ്ഞാൽ അത് എന്നുള്ളതിന് ഉപയോഗിക്കും. പക്ഷേ ശരിക്കും ഇവിടെ ഇത് എന്ന് പറയാതെ ഖുർആന്റെ മഹത്വവും ഖുർആന്റെ പ്രാധാന്യത്തെയും സൂചിപ്പിച്ചിട്ടാണ് അത് എന്നിവിടെ ഉദ്ദേശിച്ചത്. ദാലിക്കൽ കിതാബ്, എങ്ങനത്തെ കിതാബ്, ലാ റൈബ, അതിലെന്തില്ല, സംശയമില്ല, ഫീഹി, ആ ഗ്രന്ഥത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ഓതുന്ന സമയത്ത് അവിടെ രണ്ട് മൂന്ന് പുള്ളി, അല്ലെ, രണ്ട് സ്ഥലത്ത് വെച്ച് കാണാം, ഒന്ന് ലാ റൈബൻ്റെ അവിടെയും ഒന്ന് ഫീഹിൻ്റെ അവിടെയും. വഖഫ് ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് വഖഫ് ചെയ്യുക, മറ്റോടത്ത് വഖഫ് ചെയ്യാൻ പാടില്ല, രണ്ടോടത്ത് ഒരുമിച്ച് വഖഫ് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ അങ്ങനെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ നല്ല രസമാണ്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ, ഒരു സംശയവും വേണ്ട, അതാണ് ഗ്രന്ഥം എന്നൊരർത്ഥം. എന്നിട്ട് ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, ആ ഗ്രന്ഥത്തിൽ എന്തുണ്ട്, മുത്തഖീങ്ങൾക്ക് സന്മാർഗമുണ്ട് എന്ന് പറയും. ഇനി അതല്ല എങ്ങനെ വായിക്കുക, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ, അല്ലേ, അതാണ് ഗ്രന്ഥം, അതിലൊരു സംശയവും വേണ്ട. ഫീഹി എന്ന് പറഞ്ഞാൽ ആ ഗ്രന്ഥത്തിലൊരു സംശയവും വേണ്ട. ഹുദല്ലിൽ മുത്തഖീൻ, ആ ഗ്രന്ഥം മുത്തഖീങ്ങൾക്ക് ഹുദയാൻ സന്മാർഗമാണ് എന്നാണ്. ഇൻഷാ അള്ളാഹ് അതിൻ്റെ വിശദീകരണം നമ്മൾ അടുത്ത ക്ലാസ്സിൽ നൽകുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.